السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وجزاء سيئة مثلها فمن عفا وأصلح فأجره على الله إنه لا يحب الظالمين اور بدی کا بدلہ کی جانے والی بدی کے برابر
തിന്മയ്ക്കുള്ള പ്രതിഫലം തത്തുല്യമായ തിന്മയാണ്. എന്നാൽ വല്ലവനും മാപ്പ് ചെയ്യുകയും അത് മുഖേന നന്മ വരുത്തുകയും ചെയ്യുന്നതായാൽ അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ്. തീർച്ചയായും അവൻ അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിയോട്, നഷ്ടം വരുത്തുന്ന വ്യക്തിയോട്, അത് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ശരി, അതുമല്ലെങ്കിൽ ശത്രുവായാലും, എന്നുവേണ്ട എല്ലാവരോടും പെരുമാറേണ്ട രീതിയെ സംബന്ധിച്ച് നൽകപ്പെടുന്ന അധ്യാപനം അവരുടെ സംസ്കരണത്തിനുള്ള മാർഗമാണ് അവലംബിക്കുന്നത് എന്നതാണ്. ഇസ്ലാമിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന രീതി തീർച്ചയായും ഉണ്ട്. എന്നാൽ അതിനോടൊപ്പം മാപ്പിന്റെയും വിട്ടുവീഴ്ചയുടെയും കൽപ്പനയുണ്ട്. നിങ്ങൾ കേട്ടുകഴിഞ്ഞ ഈ ആയത്തിലും ഈ ഒരു കൽപ്പനയാണുള്ളത്. തിന്മയും ദുശ്ചെയ്തിയും ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകുക. എന്നാൽ ഈ ശിക്ഷാ നടപടിക്ക് പിന്നിലും ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം ഈ ശിക്ഷയിലൂടെ തിന്മ ചെയ്യുന്നവനോ നഷ്ടം വരുത്തുന്നവനോ കുറ്റം ചെയ്യുന്നവനോ സംസ്കരിക്കപ്പെടണം എന്നുള്ളതായിരിക്കണം. ആത്മീയ പരിവർത്തനം ലക്ഷ്യമാക്കുമ്പോൾ പിന്നെ ശിക്ഷ നൽകുന്നതിന് മുമ്പായി ഈ ശിക്ഷയിലൂടെ ആ ലക്ഷ്യം പൂർത്തിയാകുമോ എന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. ഇനി ചിന്തിച്ചതിന് ശേഷം, കുറ്റവാളിയുടെ അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം, ഈ കുറ്റവാളിയുടെ പരിഷ്കരണം മാപ്പിലൂടെ സാധ്യമാകുകയാണെങ്കിൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്യുക. അതല്ല ശിക്ഷ നടപടിയാണെങ്കിൽ പിന്നെ ശിക്ഷ നൽകുക. മാപ്പ് നൽകുക എന്നതും അള്ളാഹു പറഞ്ഞതുപോലെ അവന്റെ മഹത്തരമായ പ്രതിഫലത്തിന് അവകാശിയാക്കുന്നതാണ്. അവസാനം, ഇന്നഹു ലാ യുഹിബ്ബു ളാലിമീൻ, ഇന്നഹു ലാ യുഹിബ്ബു ളാലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതും വിശദീകരിച്ചിരിക്കുന്നു. അതായത്, ശിക്ഷാ നടപടിയിൽ അതിരുകടക്കുന്നതിനുള്ള ശ്രമമുണ്ടായാൽ അവർ അക്രമികളായി ഗണിക്കപ്പെടുന്നതാണ്. എന്തായിരുന്നാലും ശിക്ഷയെയും പരിഷ്കരണത്തെയും സംബന്ധിക്കുന്ന ഈ അടിസ്ഥാന നിയമവും ചട്ടവും വിശുദ്ധ ഖുർആൻ സമർപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലും പ്രഭാവം ചെലുത്തുന്നു. ഭരണ അധികാര നടപടിക്രമത്തിലും പ്രഭാവം ചെലുത്തുന്നതാണ്. പ്രത്യുത അന്തർദേശീയ തലത്തിലുള്ള നടപടികളിലും സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടിയും ഇത് അടിത്തറയാകുന്നു. ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് ശിക്ഷ നൽകുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആത്മീയ പരിഷ്കരണമാണ്, ധാർമ്മിക പുനരുദ്ധാരണമാണ്. അതിനാൽ ഇസ്ലാം പറയുന്നത് ഇക്കാര്യം മുന്നിൽ വെക്കുക, ഈ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ശിക്ഷയിലേക്ക് മാത്രം ഊന്നൽ നൽകാതെ പ്രത്യുത ആത്മീയ പരിവർത്തനത്തിന് ഊന്നൽ നൽകുക. വിട്ടുവീഴ്ചയിലൂടെ ഇസ്ലാഹ് സാധ്യമെങ്കിൽ പിന്നെ മാപ്പ് നൽകേണ്ടതാണ്. എന്നാൽ അവസ്ഥ പറയുന്നത് ശിക്ഷ നൽകുന്നതിലൂടെയാണ് ഇസ്ലാഹ് സാധിക്കുക എങ്കിൽ ശിക്ഷ നൽകുക. എന്നാൽ ഈ ശിക്ഷയിൽ കുറ്റത്തിന് സമാനമായ ശിക്ഷയാണ് നൽകേണ്ടതെന്ന കാര്യം എല്ലാ അവസ്ഥയിലും മുന്നിലുണ്ടായിരിക്കേണ്ടതാണ്. കുറ്റത്തിനേക്കാൾ ഉയർന്ന ശിക്ഷയാണ് നൽകുന്നതെങ്കിൽ അത് അക്രമവും ക്രൂരതയുമാണ്. അക്രമവും ക്രൂരതയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ മുൻകാല മതങ്ങളെ പോലെ ഭീരുത്വമോ തീവ്രതയോ ഇല്ല. ഇതിന്റെ ഉന്നതമായ ഉദാഹരണം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. കുറ്റവാളിയുടെ പരിഷ്കരണം സാധ്യമാണ് എന്ന് അവിടുന്ന് കണ്ടാൽ തന്റെ അതികഠിനമായ ശത്രുവിന് പോലും മാപ്പ് നൽകുമായിരുന്നു. അവിടത്തേക്കും അവിടുത്തെ സന്താനങ്ങൾക്കും അവിടുത്തെ അനുജനന്മാരോടും എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് നടമാടിയത്. എന്നാൽ ശത്രു മാപ്പ് അപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നതാണ് എന്ന പ്രതിജ്ഞ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുൻകഴിഞ്ഞെല്ലാം മറന്നുകൊണ്ട് മാപ്പ് നൽകുന്നു. ഹദീസിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രിയമകൾ ഹസ്രത്ത് സൈനബിയുടെ മേൽ മക്കയിൽ നിന്ന് ഹിജ്റത്ത് ചെയ്യുന്ന അവസരത്തിൽ ഒരു അക്രമിയായ മനുഷ്യൻ അസാർ ബിൻ അസ്വദ് കുന്തം കൊണ്ട് വധശ്രമത്തിന് മുതിർന്നു. ആ അവസരത്തിൽ അവർ ഗർഭിണിയായിരുന്നു. ആ അക്രമത്താൽ അവർക്ക് ക്ഷതമേൽക്കുകയും ഗർഭഛിദം സംഭവിക്കുകയും ചെയ്തു. അവസാനം ഈ പരുക്ക് അവരുടെ വഫാത്തിന് കാരണമായി. ഈ അതിക്രമത്താൽ ആ വ്യക്തിക്കെതിരായി വധശിക്ഷ നൽകുവാനുള്ള തീരുമാനം കൈക്കൊണ്ടു. മക്ക വിജയ അവസരത്തിൽ ഇയാൾ എവിടെയോ കടന്നു കളഞ്ഞു. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തിരിച്ച് മദീനയിലെത്തിയപ്പോൾ ഹിബാർ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ ഭയന്ന് കടന്നു കളഞ്ഞതാണ്. കുറ്റം വലിയ വലിയ കുറ്റകൃത്യങ്ങളാണ് ഞാൻ ചെയ്തത്. താങ്കൾ എൻ്റെ മേൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങയുടെ വിട്ടുവീഴ്ചയെയും കാരുണ്യത്തെയും കുറിച്ച് അറിഞ്ഞപ്പോൾ ആ കാര്യം എന്നെ അങ്ങയുടെ സമീപത്തെത്തിച്ചു. എനിക്ക് പ്രതീക്ഷ ഉണർന്നു, എൻ്റെ മേൽ വധശിക്ഷ വിധിക്കപ്പെട്ടാലും ശരി, എന്നാൽ താങ്കളുടെ വിട്ടുവീഴ്ചയും മാപ്പ് ചെയ്യലും എത്ര വിശാലമാണെന്നാൽ ആ വിശാലത എന്നിൽ ധൈര്യം പകർന്നു. ഞാൻ ഹാജരായിരിക്കുന്നു. പറയുന്നു, അള്ളാഹുവിൻ്റെ നബി, ഞങ്ങൾ ജാഹിലിയത്തിലും ഷിർക്കിലും മുങ്ങിക്കിടന്നിരുന്നു. അള്ളാഹു ഞങ്ങളുടെ സമൂഹത്തെ താങ്കൾ മുഖേന ഹിദായത്ത് നൽകി, നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ഞാൻ എൻ്റെ അതിക്രമത്തിനും ക്രൂരതയ്ക്കും മാപ്പ് ചോദിക്കുന്നു. എന്റെ ജഹാലത്തിന് വിട്ടുവീഴ്ച നൽകിയാലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ പ്രിയപുത്രിയുടെ ഘാതകനും മാപ്പ് നൽകി. പറഞ്ഞു, ഓഗു ഹിബാർ, അള്ളാഹു നിന്നിൽ ഔദാര്യം കാണിച്ചുകൊണ്ട് നിനക്ക് ഇസ്ലാം സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുന്നു. യഥാർത്ഥ തൗബ ചെയ്യാൻ തൗഫീക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ മറ്റൊരു നിവേദനത്തിൽ വരുന്ന ഒരു കവി കഅബ് ഇബ്നു സഹീർ മുസ്ലിം വനിതകളെ സംബന്ധിച്ച് വളരെ അപഹാസ്യപരമായ കവിതകൾ രചിക്കുമായിരുന്നു. അവരുടെ ചാരിത്രത്തെ അപമാനിച്ചിരുന്നു. ദുഷിച്ച കവിതകൾ ചൊല്ലിക്കൊണ്ട് അവരുടെ ചാരിത്രത്തെ ആക്രമിച്ചിരുന്നു. ഇയാളെ സംബന്ധിച്ചുള്ള ശിക്ഷയും വിളംബരം ചെയ്യപ്പെട്ടിരുന്നു. മക്കാ വിജയം സംഭവിച്ചപ്പോൾ കഅബിന്റെ സഹോദരൻ അയാൾക്കെഴുതി, മക്കാ വിജയം സംഭവിച്ചിരിക്കുന്നു, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് മാപ്പ് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അയാൾ മദീനയിൽ വന്നുകൊണ്ട് തന്റെ പരിചയക്കാരന്റെ വസതിയിൽ താമസിച്ചു. സുബഹി നമസ്കാരം മസ്ജിദ് നബവിയിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം നിർവഹിച്ചു. പിന്നീട് പരിചയമില്ലാത്ത ഭാവത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, കഅബ് ഇബ്നു സഹീർ പശ്ചാത്തപിച്ചു വന്നിരിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. അനുവാദം നൽകുകയാണെങ്കിൽ അയാളെ അങ്ങയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നതാണ്. തിരുമേനിക്ക് അയാളെ കണ്ടു പരിചയമില്ലായിരുന്നു, അയാളെ അറിയില്ലായിരുന്നു. അയാളൊരു പക്ഷേ വസ്ത്രം മൂടിയ കാരണം മറ്റ് സഹാബാക്കൾ തിരിച്ചറിഞ്ഞില്ലായിരിക്കാം. എന്ത് തന്നെ ആയാലും അയാളെ ആരും തിരിച്ചറിഞ്ഞില്ല. അതിനാൽ അവിടുന്ന് പറഞ്ഞു, ശരി, വന്നാലും. അയാൾ പറഞ്ഞു, ഞാൻ തന്നെയാണ് കഅബ് ഇബ്നു സഹീർ. അത് കേട്ട ഒരു അൻസാരി എഴുന്നേറ്റുകൊണ്ട് അയാളെ ആക്രമിക്കാൻ തുടങ്ങി. എന്തെന്നാൽ അയാളുടെ ദുഷ്പ്രവൃത്തി കാരണം അയാളെയും വധിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉന്നത വിട്ടുവീഴ്ച പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അയാളെ വിട്ടേക്കുക. കാരണം ഇയാൾ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് ഹാജരായിരിക്കുന്നത്. പിന്നീട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം തന്റെ ഒരു കസീദ സമർപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മനോഹരമായ ഒരു പുതപ്പ് ഉപഹാരമെന്ന നിലയിൽ അയാൾക്ക് നൽകി. ഈ ശത്രുക്കളുടെ ശിക്ഷ വിധിക്കപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദർമാറിൽ വന്ന് അവർ ജീവൻ മാത്രമായിരുന്നില്ല രക്ഷപ്പെടുത്തിയത്, മറിച്ച് ഉപഹാരവും കരസ്ഥമാക്കിക്കൊണ്ടാണ് മടങ്ങിയത്. ഇതുപോലുള്ള മറ്റനവധി സംഭവങ്ങളുമുണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നിന്നും തന്നെ ലഭിക്കുന്നതാണ്. അതിൽ തന്റെ വ്യക്തിപരമായ ശത്രുവിനോട് പോലും ഇസ്ലാഹിന് ശേഷം അവിടുന്ന് മാപ്പ് നൽകി. തന്റെ അടുത്ത ബന്ധുക്കളിലെ ശത്രുവിന് പോലും അവിടുന്ന് മാപ്പ് നൽകി. ഇസ്ലാമിന്റെ ശത്രുവിനും അങ്ങ് മാപ്പ് നൽകി. എന്നാൽ എവിടെയാണ് ഇസ്ലാഹിന് വേണ്ടി ശിക്ഷ ആവശ്യമായിട്ടുള്ളത്, അവിടുന്ന് ശിക്ഷ നൽകി. ഈ പൊതു കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ലക്ഷ്യം എന്നത് നമുക്ക് ഇസ്ലാഹ് വരുത്തണം എന്നുള്ളതാണ്, അതല്ലാതെ പകരം വീട്ടുക എന്നതല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം സൂറ ഷൂറയിലെ ഈ ആയത്ത് 41-ാമത്തെ ആയത്താണിത്. ഈ ആയത്തിനെ കുറിച്ച് തന്റെ ഗ്രന്ഥങ്ങളിലും നിർദ്ദേശങ്ങളിലും പല സ്ഥലങ്ങളിലും വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏകദേശം 13 ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ വിശദീകരണം നമുക്ക് കാണാവുന്നതാണ്. ഒരുപക്ഷെ ഇതിലും കൂടുതലായിരിക്കാം. അതിൽ 21-22 ഭാഗങ്ങളിൽ അവിടുന്ന് ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നു. അതുപോലെ തന്റെ സദസ്സുകളിലും വിവിധ സ്ഥലങ്ങളിലും ഇതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇസ്ലാം മത തത്വജ്ഞാനത്തിൽ അവിടുന്ന് ശിക്ഷയുടെയും വിട്ടുവീഴ്ചയുടെയും ഫിലോസഫി, സങ്കല്പം എന്നതിനെ കുറിച്ച് പറയുന്നു. തിന്മയുടെ പ്രതിവിധി എത്രമാത്രമാണ് കുറ്റം ചെയ്യപ്പെട്ടത് അത്രമാത്രമാണ്. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ എന്നാൽ ആരാണ് തിന്മ മാപ്പാക്കുന്നത്? മാപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇസ്ലാഹ് സംഭവിക്കുകയും തിന്മ ഉണ്ടാകുന്നില്ല എങ്കിൽ, അതായത് വിട്ടുവീഴ്ചയ്ക്ക് അവകാശിയാണെങ്കിൽ, അതുമല്ല സന്ദർഭോചിതമാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. അതായത് മാപ്പ് നൽകുന്ന വ്യക്തി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കരസ്ഥമാക്കുന്നതാണ്. പറയുന്നു, ഈ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം തിന്മയ്ക്ക് എതിരായി എന്തു വന്നാലും മറുപടി നൽകാതിരിക്കുക എന്നതല്ല, ചില അവസരങ്ങളിൽ തിന്മയ്ക്ക് മറുപടി നൽകേണ്ടി വരുന്നതാണ്. കുറ്റവാളിക്കും അക്രമിക്കും ശിക്ഷ നൽകാതിരിക്കുക എന്നല്ല, പ്രത്യേക സന്ദർഭോചിതമായി തിന്മ ക്ഷമിക്കുകയാണോ അതോ ശിക്ഷ നൽകുകയാണോ വേണ്ടതെന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. കുറ്റവാളിയുടെ അവകാശത്തെയും സഹജീവികളുടെ അവകാശത്തെയും കണക്കിലെടുത്ത് സാഹചര്യത്തിന് ഉചിതമാണെന്ന് തോന്നുന്ന നടപടിയാണ് സ്വീകരിക്കേണ്ടത്. പറയുന്നു, ചില അവസരങ്ങളിൽ ഒരു കുറ്റവാളി മാപ്പ് നൽകുന്നത് മൂലം പശ്ചാത്തപിക്കുന്നു. മറ്റു ചില അവസരങ്ങളിൽ ഒരു കുറ്റവാളി മാപ്പ് നൽകുന്നത് മൂലം ഒന്നുകൂടി ധൈര്യം പ്രകടിപ്പിക്കുന്നതാണ്. അതിനാൽ അള്ളാഹു പറയുന്നു, അന്ധന്മാരെ പോലെ കുറ്റം മാപ്പ് ചെയ്യുന്ന ശീലം ഉണ്ടാകരുത്. ഒന്നും നോക്കാതെ നമുക്ക് മാപ്പ് നൽകണമെന്ന രീതി ഉണ്ടാകരുത്. മറിച്ച് ഇസ്ലാഹ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ആയത്ത് നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. പറയുന്നു, യഥാർത്ഥ നന്മ എന്തിലാണ് എന്ന് ശ്രദ്ധയോടെ പരിശോധിക്കുക. മാപ്പ് ചെയ്യുന്നതിലാണോ അതോ ശിക്ഷ നൽകുന്നതിലാണോ? ഏത് പ്രവൃത്തിയാണ് സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉത്തമം, അത് അവലംബിക്കുക. പറയുന്നു, മനുഷ്യ സമൂഹത്തെ നിരീക്ഷിക്കുന്നതിലൂടെ വ്യക്തത കൈവരുന്നതാണ്. അതായത് ചിലർ വൈരാഗ്യത്തിൽ വളരെയധികം അകപ്പെട്ടു പോകുന്നു. ഏതുവരെ മുത്തച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും വൈരാഗ്യത്തെ പോലും കലഹത്തെ പോലും ഓർമ്മ വെക്കുന്നു. അതുപോലെ ചില ആളുകൾ മാപ്പിന്റെയും വിട്ടുവീഴ്ചയുടെയും ശീലം സമാപ്തിയിലെത്തിക്കുന്നു. ചില അവസരങ്ങളിൽ ഈ ശീലത്തിന്റെ പെരുപ്പം കാരണം ജാരിണീപതി വരെ എത്തിച്ചേരുന്നു. അത്ര ലജ്ജാകരമായ മൃദുലതയും ക്ഷമയും വിട്ടുവീഴ്ചയും എന്നിവയ്ക്ക് അടിമപ്പെടുന്നുവെന്നാൽ അത് പൂർണമായും അന്തസ്സിനും ആദരവിനും വിനയത്തിനും ഘടകവിരുദ്ധമാണ്. പ്രത്യുത സ്വാർത്ഥികരിൽ കറവ് ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും ഫലം എന്തു തന്നെ ചെയ്താലും എല്ലാവരും തൗബാ തൗബ എന്ന് പറയുന്നതാണ്. ഈ പരിണിത ഫലത്തെ മുൻനിർത്തിയാണ് വിശുദ്ധ ഖുർആൻ എല്ലാ ഓരോ ധാർമ്മികതയ്ക്ക് വേണ്ടിയും സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും നിബന്ധന വെച്ചിട്ടുള്ളത്. സന്ദർഭോചിതമല്ലാതെ ധാർമ്മികതയ്ക്ക് അത് അനുവാദം നൽകുന്നില്ല. ഈ അടിസ്ഥാന തത്വം ഇസ്ലാമിന്റെ വിധിനിർണയത്തിന്റെ ഫിലോസഫിയാണ്. നന്മ എന്താണ്, അതിനെയാണ് അന്വേഷിക്കേണ്ടത്. ഇസ്ലാഹ് എപ്രകാരമാണ് സാധ്യമാകുക? ചില അവസരങ്ങളിൽ മാപ്പ് നൽകുക എന്നത് നന്മ ആകുന്നുവെങ്കിൽ അതിലൂടെ ഇസ്ലാഹ് സാധ്യമെങ്കിൽ, എന്നാൽ മറ്റവസരങ്ങളിൽ മാപ്പ് നൽകുക എന്നത് തിന്മയായി പരിണമിക്കുന്നതാണ്. കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തി തന്റെ ദുശ്ചെയ്തിയിൽ ഒന്നുകൂടി മുന്നേറുന്നതാണ്. അതുപോലെ മറ്റവസരങ്ങളിൽ ശിക്ഷ നൽകുക എന്നത് നന്മയായി ഭവിക്കുന്നതാണ്. അത് അയാൾക്ക് ഉപകാരം ചെയ്യുന്നത് പോലെയാണ്. കാരണം ശിക്ഷയിലൂടെ അയാളെ തിന്മയിൽ നിന്ന് തടയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അയാൾ തന്റെ ഇനിയുള്ള ജീവിതത്തെ നശിപ്പിക്കുന്നതിൽ നിന്നും അതുപോലെ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നല്ലൊരു ജീവിതം കാഴ്ചവെക്കുന്നതാണ്. ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആർക്കെല്ലാമാണ് മാപ്പ് നൽകിയത്? രണ്ടുദാഹരണം ഞാൻ നൽകിയിരുന്നു. അവരിൽ നമുക്ക് വലിയ മാറ്റം സംഭവിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരായിരുന്നു. തങ്ങളുടെ പരിഷ്കരണത്തിന് ശേഷം നന്മ പ്രവർത്തിക്കുന്നവരായി മാറി ഇസ്ലാമിനെ സേവിക്കുന്നവരായി തീർന്നു. അതിനാൽ ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും തന്റെ കൽപ്പനകളെ സ്വീകാര്യയോഗ്യമാക്കുന്ന സമ്പൂർണ്ണ മതമാകുന്നു. കുറ്റവാളിയുടെ അവകാശത്തിൽ ഉത്തമമായത് അത് ചെയ്യുക. ഈ കാലഘട്ടത്തിൽ മനുഷ്യ മൂല്യങ്ങളുടെ പതാക ചൂടി നടക്കുന്ന ആളുകൾ, അവർ ഒരു വശത്ത് നിൽക്കുന്നു. അവർ ഒരാൾ എത്ര തന്നെ അപരാധിയായാലും മാനുഷിക സഹാനുഭൂതിയുടെ പേരിൽ എത്രമാത്രം പ്രോത്സാഹനം നൽകുന്നുവെന്നാൽ കുറ്റവാളിക്ക് തൻ്റെ കുറ്റകൃത്യത്തിൻ്റെ വികാരം പോലും ഉണ്ടാക്കാത്ത തരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. കൊലപാതകി അഹങ്കാരത്തിലും പൊങ്കച്ചത്തിലും സ്വന്തം ജീവിതത്തിന് ഉപരിയായ മറ്റുള്ളവരുടെ ജീവന് യാതൊരു വില കൽപ്പിക്കാത്തയാൾ അയാൾക്ക് നൽകേണ്ട ശിക്ഷ വധശിക്ഷ തന്നെയാണ്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശികൾ സ്വയം മാപ്പ് നൽകുന്നത് ഒഴിച്ചാൽ, എന്നാൽ പാശ്ചാത്യ ലോകത്ത് എല്ലായിടത്തും മനുഷ്യാവകാശത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ശിക്ഷ നൽകുന്നില്ല. രാജ്യനിയമത്തിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കി ഈ ശിക്ഷയെ അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഇത്തരക്കാരുടെ ഇസ്ലാഹ് സാധ്യമാകാതെ വരുന്നു. അവർ അക്രമത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ നാം മറ്റൊരു അന്ത്യം കാണുന്നത്, അതിൽ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് എതിരിൽ പ്രാദേശിക ജനം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. അവരെ അധികാരത്തിൽ നിന്നും ഇറക്കുന്നു, അതിനുശേഷം അവരുടെ മേൽ കേസ് നടത്തി ഏതൊരു ശിക്ഷയാണ് കുറ്റവാളി എന്ന നിലയിൽ അവർക്ക് ലഭിക്കേണ്ടത്, അത് നൽകുന്നതിന് പകരം അവരെ പ്രാദേശിക ജനങ്ങൾക്ക് വേണ്ടി അതിക്രൂരമായ നിലയിൽ കൊലപ്പെടുത്തുന്നു. ഈ പ്രാദേശിക ജനം നേതാക്കളുടെ മേൽ അക്രമം നടത്തുമ്പോൾ അതിന് പുറകിൽ മറ്റു വലിയ ശക്തികൾക്ക് ലാഭമുണ്ടാകുന്നു. അവർക്ക് വേണ്ടിയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. ഇസ്ലാം എല്ലാവിധ തീവ്രതയെയും തടയുന്നു. ശിക്ഷാ നടപടികൾക്കായി അള്ളാഹു പറയുന്നു, ഇതിൽ ധനികനോടും ദരിദ്രനോടും ഒരേപോലെയുള്ള സമീപനമാണ് ഉണ്ടാകേണ്ടത്. പറയുന്നു, കുറ്റകൃത്യങ്ങൾക്ക് തുല്യമായ ശിക്ഷ നൽകുക, ശിക്ഷയ്ക്കായി ചില രീതിയും നടപടികളും അവലംബിക്കുക. ഇതിൽ നാം നോക്കുന്നതായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഭരണം നടത്തിയിരുന്നു. അതിനുശേഷം ഖലീഫമാർ ഭരണം നടത്തി. അവർ എപ്രകാരമാണ് ശിക്ഷ നൽകേണ്ടത്, ശിക്ഷ നടപടികളുടെ ലക്ഷ്യമെന്താണ് എന്നീ കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചു. പിന്നീട് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് പറയുന്നു, കുറ്റവാളിയുടെ അവകാശത്തിൽ എന്താണ് ഉത്തമം എന്ന് മാത്രമല്ല നോക്കേണ്ടത്, ചില അവസരങ്ങളിൽ കുറ്റവാളിയെ മാത്രമായി പരിഗണിക്കാൻ സാധിക്കുന്നതല്ല. പൊതുസമൂഹത്തിൽ എന്താണ് ഉത്തമം, ചെറിയ കാര്യത്തെ വലുതിനായി ത്യാഗം ചെയ്യുക, അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിശാലമായ പ്രയോജനത്തെ മുന്നിൽ വെക്കുക, ചില അവസരങ്ങളിൽ ഇതും അത്യന്താപേക്ഷിതമായി മാറുന്നു. അതിനാൽ ഏതൊരു ശിക്ഷയുടെയും തീരുമാനത്തിൽ സമൂഹത്തിൽ മൊത്തമായ നിലയിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാകുന്നത് എന്ന കാര്യവും മുന്നിൽ വെക്കേണ്ടതാണ്. ചില അവസരങ്ങൾ മാപ്പ് നൽകി എന്നത് സമൂഹത്തിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്നതാണ്. നോക്കുക, ഇത്ര വലിയ കുറ്റവാളി ഇത്ര വലിയ കുറ്റം ചെയ്തിട്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും തെറ്റ് ചെയ്തതിനു ശേഷം മാപ്പ് ചോദിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന ചിന്ത ദുഷ്പ്രവണത ഉള്ളിലുള്ള ആളുകളിൽ ജനിക്കുന്നു. ഈ സാഹചര്യം പിന്നീട് കുറ്റവാളികൾക്ക് കുറ്റകൃത്യം ചെയ്യാൻ കൂടുതൽ ധൈര്യം പകരുകയും പ്രേരണ നൽകുകയും ചെയ്യുന്നു. അതുപോലെ സാത്വിക സമൂഹം ഭയപ്പാടിലകപ്പെടുന്നു, അല്ലെങ്കിൽ പൊതുവിൽ ജനങ്ങൾ പരിഭ്രമിക്കുന്നു. ഈ പരിഭ്രമം ദൂരീകരിക്കുന്നതിനായി പിന്നീട് തങ്ങളുടേതായ തന്ത്രങ്ങൾ അവർ മെനിയുന്നു. അധികം ആളുകളും ഇത്തരത്തിലുള്ള നിയമലംഘനാവസ്ഥ ഉണ്ടായാൽ തീർച്ചയായും സ്വയരക്ഷയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. എന്നാൽ ചിലർ നിയമലംഘനാവസ്ഥ ഉണ്ടായില്ലെങ്കിലും ശരി, നിയമപരിജ്ഞാനം മുൻനിർത്തി നിയമത്തെ കയ്യിലെടുക്കുന്നതിന് ശ്രമിക്കുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് ഈ അവസ്ഥ, ഇത്ര മനോഹരമായ ഇസ്ലാമിക അധ്യാപനം ഉണ്ടായിട്ട് കൂടി മുസ്ലിം രാജ്യങ്ങൾ അധികവും ഇന്ന് കാണാൻ സാധിക്കുന്നു. ശിക്ഷയിലും വിട്ടുവീഴ്ചയിലും ഉണ്ടായിട്ടുള്ള പാളിച്ചയാണ് കുറ്റവാളികളെ സൃഷ്ടിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നത്. അത് കാരണം മറ്റുള്ളവരും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. മസ്ഊദ് അലൈഹി സ്ലാം പറയുന്നു, ശിക്ഷ നൽകുന്നതിനും മാപ്പ് നൽകുന്നതിനും ഈ വലിയ കാര്യം മുന്നിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ശിക്ഷ അല്ലെങ്കിൽ മാപ്പ് എന്നതിലൂടെ സമൂഹം എന്ത് സ്വാധീനമാണ് ഉൾക്കൊള്ളുക? വിട്ടുവീഴ്ച കുറ്റവാളികൾ ധൈര്യം നിറക്കുന്നുവെങ്കിൽ അവിടെ ശിക്ഷയാണ് ആവശ്യം, അതല്ലാതെ മാപ്പ് നൽകുകയല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്ലാം ഒരവസരത്തിൽ ഇസ്ലാമിൻ്റെ മനോഹര അധ്യാപനത്തെ തൗറാത്തിനോടും ഇഞ്ചീലിനോടും താരതമ്യപ്പെടുത്തി പറയുന്നു, നീ തിന്മയോട് മത്സരിക്കരുതെന്ന് ഇഞ്ചിയിൽ എഴുതിയിരിക്കുന്നു. അതായത് ഇഞ്ചിയിലെ അധ്യാപനം ഭീരുത്വത്തിലേക്ക് കുനിഞ്ഞിരിക്കുന്നു. പ്രത്യേക സാഹചര്യത്തിൽ അകപ്പെടുമ്പോഴല്ലാതെ മനുഷ്യന് ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഇനി മറുവശത്ത് തൗറാത്തിലെ അധ്യാപനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് തീവ്രതയിലേക്ക് ചാഞ്ചിരിക്കുന്നു. ഇതിലും ഒരു ഭാഗത്തേക്ക് മാത്രമാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, പല്ലിന് പകരം പല്ല് എടുക്കുക. ഇതിൽ ക്ഷമയുടെയോ വിട്ടുവീഴ്ചയുടെയോ പേര് പോലും കാണുകയില്ല. യഥാർത്ഥ വസ്തുത, ഈ ഗ്രന്ഥങ്ങൾ നിശ്ചിത കാലത്തിനും നിശ്ചിത സമൂഹത്തിനും വേണ്ടിയുള്ളതായിരുന്നു. അതായത് ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയുമായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് എത്രമാത്രം പരിശുദ്ധമായ മാർഗമാണ് നൽകിയിരിക്കുന്നത്, അത് ഭീരുത്വത്തിൽ നിന്നും തീവ്രതയിൽ നിന്നും പരിശുദ്ധവും മനുഷ്യപ്രകൃതത്തിന് അനുയോജ്യമാണ്. ഏതുപോലെ ഉദാഹരണം എന്ന നിലയിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ജസാഉ സയ്യഅത്തിൻ സയ്യഅത്തുൻ മിസ്ലുഹ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. അതായത് എത്ര കുറ്റമാണ് ചെയ്തത് അതിന് തുല്യമായ ശിക്ഷയാണ് നൽകേണ്ടത്, അതായത് അത്ര തന്നെയുള്ള ശിക്ഷ നൽകുക എന്നതാണ് അനുവദനീയം. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയാണെങ്കിൽ, ഈ വിട്ടുവീഴ്ചയിൽ ഇസ്ലാഹ് ആണ് ഉന്നം വെക്കുന്നതെങ്കിൽ, സന്ദർഭോചിതമാണ് വിട്ടുവീഴ്ചയെങ്കിൽ, സാഹചര്യത്തിന് അനുയോജ്യവുമാണെങ്കിൽ, അത്തരത്തിൽ മാപ്പ് ചെയ്യുന്ന വ്യക്തിക്കായി പ്രതിഫലം ഉണ്ടാവുന്നതാണ്. അത് അല്ലാഹുവിൽ നിന്നാണ് അവന് ലഭിക്കുക. നോക്കുക എത്രമാത്രം പരിശുദ്ധമായ അധ്യാപനമാണ്. ഇതിൽ ഭീരുത്വമില്ല, തീവ്രതയുമില്ല. നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അനുവാദമുണ്ട്, എന്നാൽ മാപ്പിനുള്ള നിവേദനവും നിലവിലുണ്ട്. പകരം വാങ്ങാനുള്ള കൽപ്പനയുണ്ട്, എന്നാൽ അതോടൊപ്പം മാപ്പിലേക്കും ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് പറയുന്നു. പറയുന്നു ഇസ്ലാഹ് എന്ന നിബന്ധന അതിലെ മൂന്നാമത്തെ ഘടകമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് അതിനാൽ ഒരു സമുചിത പ്രകൃതമുള്ള മനുഷ്യന്റെ കടമയാണ്. ഇതിലേതാണ് പ്രകൃതത്തിന് അനുയോജ്യമായിട്ടുള്ളത്, ഏത് അധ്യാപനമാണ് മനുഷ്യ പ്രകൃതത്തിനും ബുദ്ധിയും തള്ളിക്കളയുന്നതെന്ന് സ്വയം താരതമ്യം ചെയ്യുകയും മത്സരിപ്പിച്ചു നോക്കുക. ഇസ്ലാമിക അധ്യാപനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ലോക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു, അത് ശിക്ഷാ നടപടിയോ മറ്റു പ്രശ്നമായാലും ശരി. ഇസ്ലാം പറയുന്നു, നീ ഒരു തവണ മാപ്പ് നൽകുക, പിന്നെ ഹൃദയത്തിൽ നിന്ന് വൈരാഗ്യത്തെയും അസൂയയും നീക്കം ചെയ്യുക. അവിടുന്ന് പറയുന്നു, ചില ആളുകളുടെ ഹൃദയത്തിൽ എത്രമാത്രം വൈരാഗ്യമുണ്ടെന്നാൽ അവർ മുത്തച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും കാലഘട്ടത്തിൽ കാര്യം പോലും ഓർമ്മ വെക്കുന്നു, അതിന് മാപ്പ് നൽകുന്നില്ല. അവിടുന്ന് പറയുന്നു, വൈരാഗ്യത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അന്തസ്സിന് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധ മാതൃക ഇക്കാര്യത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. ഉഹദ് യുദ്ധത്തിൽ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവ്യനായിരുന്ന ഹദ്റത്ത് ഹംസയുടെ മയ്യത്തിനെ അപമാനിച്ചു. മൂക്കും ചെവിയും മറ്റ് അവയവങ്ങളും മുറിച്ച് മയ്യത്തിന് രൂപം വികൃതമാക്കി അദ്ദേഹത്തിന്റെ കരൾ പുറത്തെടുത്ത് ചവച്ചരച്ചു. അക്രമത്തിന്റെയും ക്രൂരതയുടെയും അതിലംഘിച്ചു. മറുവശത്ത് ഇതെല്ലാം ചെയ്തിട്ടുകൂടി ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മാതൃക എന്തായിരുന്നു? മക്ക വിജയ അവസരത്തിൽ ഹിന്ദ മേൽത്തട്ടം ധരിച്ച് തിരുമേനിയുടെ സദസ്സിൽ ഹാജരായി. പൊതുസമക്ഷം വരാൻ സാധിക്കുമായിരുന്നില്ല. ഈ ക്രൂരത കാരണത്താൽ അവരെയും വധിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. തിരുമേനിയും തിരുമേനിയുടെ സദസ്സിൽ വന്നുകൊണ്ട് ബയ്യത്ത് ചെയ്തു മുസ്ലിമായി. ഈ അവസരത്തിൽ ചില സംശയ നിവാരണം നടത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചു, നീ അബൂ സുഫിയാന്റെ പത്നി ഹിന്ദയാണോ? അവർ പറഞ്ഞു, അതേ റസൂലുള്ളാ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനിപ്പോൾ ഹൃദയം കൊണ്ട് മുസ്ലിമായിരിക്കുന്നു. മുൻ സംഭവങ്ങളിൽ എനിക്ക് വിട്ടുവീഴ്ച നൽകിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ക്ഷമിച്ചു. അത് അവരിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്നാൽ കൂടുതൽ നന്മയിലേക്ക് അവർ തിരിഞ്ഞു. വീട്ടിൽ പോയി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ആദിത്യ മരുളാൻ ഭക്ഷണം തയ്യാറാക്കി രണ്ട് ആടുകളെ അടുത്ത് തിരുമേനിക്ക് സമർപ്പിച്ചു. പറയുന്നു, ഇപ്പോൾ കന്നുകാലികൾ കുറവാണ്, അതിനാൽ ഈ നിസ്സാരമായ ഉപഹാരം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവർക്ക് വേണ്ടി ദുആ ചെയ്തു, അള്ളാഹുവേ, ഹിന്ദയുടെ ആടുകളിൽ നീ അനുഗ്രഹം ചൊരിഞ്ഞാലും ഇത് കാരണം പറയുന്നു, ഇതിന്റെ അനുഗ്രഹത്താൽ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം അത്ര ആടുകൾ അവർക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഹദ്റത്ത് മസീമുദ് അലൈഹി ഇസ്ലാം പറയുന്നു, മാപ്പ് ചെയ്യാൻ അറിയാത്തൊരു വിഭാഗമുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ മുതുമുത്തച്ഛന്മാരുടെ കാലത്തുള്ള വഴക്ക് പോലും ഓർമ്മ വെക്കുന്നു. മറുവശത്ത് ലക്ഷ്യബോധമില്ലാത്ത ഭീരുക്കളായ ആളുകൾ ധാർമ്മികതയ്ക്ക് കളങ്കമാണ്. മാപ്പിന്റെ പേരിൽ ഭീരുത്വം കാണിക്കുന്നു. അതുകൊണ്ട് ഭീരുത്വവും പാടില്ല, അക്രമവും പാടില്ല. ആരുടെയെങ്കിലും മകളുടെയോ സഹോദരിയുടെയോ മേൽ അക്രമം കാണിക്കുന്നതായാൽ നിയമപരിധിക്കുള്ളിലുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. അവിടെ മാപ്പ് അനുവദനീയമല്ല. മാപ്പും ഭീരുത്വവും തമ്മിലുള്ള വ്യത്യാസവും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ നിയമം കയ്യിലെടുക്കാൻ പാടില്ല, അത് ഏതായാലും നിബന്ധനയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്ലാം വിവിധ സ്ഥലങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റ് ചില ഉദ്ധരണികൾ സമർപ്പിക്കുകയാണ്. വിശദാംശങ്ങൾ നോക്കാതെ തന്നെ മനസ്സിലാകുന്നത് അത് ഒരേ ഒരു വിഷയമാണ് മുന്നിലുള്ളത്. എന്നാൽ എല്ലാ അവസരത്തിലും ഈ കാര്യത്തെക്കുറിച്ച് അവിടെ നിന്ന് നൽകിയ വിശദീകരണം യഥാർത്ഥത്തിൽ വിവിധ രീതിയിലുള്ള വിവിധങ്ങളായ ഉപദേശങ്ങളാണ്. ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, തിന്മയ്ക്ക് പകരം ചെയ്ത അത്ര തിന്മ ചെയ്യുക എന്നതാണ്. എന്നാൽ ഒരാൾ മാപ്പ് നൽകുന്നുവെങ്കിൽ തെറ്റ് പൊറുക്കുകയാണെങ്കിൽ ഈ മാപ്പിലൂടെ സംസ്കരണം സാധ്യമാവുകയും അല്ലെങ്കിൽ വിപത്തുണ്ടാകുന്നില്ല എങ്കിൽ അള്ളാഹു അതിൽ തൃപ്തനാണ്, അവൻ അതിന് പ്രതിഫലം നൽകുന്നതാണ്. അതിനാൽ വിശുദ്ധ ഖുർആന്റെ നിരൂപണത്തിൽ എല്ലാ അവസരത്തിലും പ്രതിക്കിയ പ്രശംസനീയമാണ്. പകരം വീട്ടൽ എല്ലാ സ്ഥലത്തും പ്രശംസനീയമല്ല. അതുപോലെ മാപ്പ് നൽകുക എന്നതും എല്ലാ സ്ഥലത്തും പ്രശംസനീയമല്ല. പ്രത്യുത സന്ദർഭം പരിഗണിക്കേണ്ടതാണ്. ശിക്ഷയും മാപ്പും അവലംബിക്കുക സന്ദർഭോചിതവും പരിഷ്കരണത്തിനും വേണ്ടിയും ആയിരിക്കണം, അതല്ലാതെ തടവിന്റെ രൂപത്തിലല്ല. ഇതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്ന വിവക്ഷ. പറയുന്നു, ആരുടെ നിയത്താണ് നന്മ നിറഞ്ഞത് അയാളിൽ അള്ളാഹു തൃപ്തനാകുന്നതാണ്. അവന്റെ ജോലിയുടെയും പ്രവൃത്തിയുടെയും ലക്ഷ്യം പരിഷ്കരണമാണ്. ഭീരുവായ വ്യക്തി മാപ്പ് നൽകുന്നത് മൂലം അള്ളാഹു തൃപ്തനാകുകയില്ല. അതിൽ പ്രതികാരത്തിന്റെ നിയ്യത്ത് വെക്കുന്നതിലും അവൻ തൃപ്തനാകുകയില്ല. ഇത് രണ്ടും എപ്പോഴും മുന്നിലുണ്ടായിരിക്കണം. അങ്ങേയറ്റം വിനയം കൈക്കൊണ്ട് ഭീരുത്വം കാണിക്കാൻ പാടില്ല, അതിലും അള്ളാഹു തൃപ്തനാകുകയില്ല. പ്രതികാരത്തിന്റെ നിയ്യത്താണ് എങ്കിൽ അത് അള്ളാഹുവിന് നീരസമുണ്ടാക്കുന്നതാണ്. ഈ രണ്ട് പരിധികളെ മുന്നിൽ വെച്ചുകൊണ്ട് ക്ഷമയുടെയും ശിക്ഷയുടെയും തീരുമാനം എടുക്കേണ്ടതാണ്. ഇത് സംബന്ധമായ ജമാഅത്തിലെ ഭാരവാഹികളും വ്യവസ്ഥിതിയും ഇക്കാര്യം മുന്നിൽ വെക്കേണ്ടതാണ്. പൊതുവിൽ ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ചിലർക്കെതിരിൽ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ശുപാർശയിലെ പെരുപ്പം, ഞാനിത് പ്രതികാരം കാരണത്താലാണ് എന്ന് പറയുന്നില്ല. എന്നാൽ ചില അവസരങ്ങളിൽ ശുപാർശ ചെയ്യുന്ന വ്യക്തിയുടെ ചായവ് ബലപ്രയോഗത്തിലേക്ക് തീർച്ചയായും ഉണ്ടായിരിക്കും. ചിലർ ആവശ്യത്തെക്കാൾ ഉപരിയായി അയവിലേക്കും ക്ഷമയിലേക്കും ഊന്നൽ നൽകുന്നു. അതിലൂടെ പിന്നീട് പ്രശ്നങ്ങൾ അധികരിക്കുന്നതാണ്. ശിക്ഷ നൽകുന്നത് തൃപ്തികരമല്ല, അതുപോലെ മാപ്പ് ചെയ്യുക എന്നത് പ്രശംസനീയവുമല്ല. യഥാർത്ഥ കാര്യം അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നതാണ്. ഇത് ഇസ്ലാഹ് ലക്ഷ്യമാക്കി വെക്കുമ്പോഴാണ് ലഭിക്കുക. അതിനായി ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ശ്രമിക്കുക. അത് ഉമ്മൂറയാമയായാലും കസ ആയാലും വളരെ ആഴത്തിൽ ചെന്നുകൊണ്ട് ശുപാർശയും തീരുമാനവും എടുക്കുക അത് യഥാർത്ഥ വ്യവസ്ഥിതിയും അവസ്ഥയും നമ്മിലും നമ്മുടെ ജമാഅത്തിലും ഉണ്ടാക്കുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്നതാണ്. അതിനായി അള്ളാഹുവിനോട് ദുആയും സഹായവും ആവശ്യപ്പെടുക. ഏതെങ്കിലും ഒരു തീരുമാനം ദുആയോടൊപ്പം എടുക്കുകയാണെങ്കിൽ പിന്നീട് കാലത്തിന്റെ ഖലീഫയിലേക്ക് ശുപാർശയ്ക്ക് അയക്കുക. അങ്ങനെ എല്ലാവിധ തെറ്റായ പ്രഭാവത്തിൽ നിന്നും ആരുമേലാണ് പരാതി ഉള്ളത് അയാളും ജമാഅത്ത് വ്യവസ്ഥിതിയും സുരക്ഷിതമായി ഇരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു തീരുമാനം ജമാഅത്തിന്റെ അസ്വസ്ഥതയ്ക്ക് ഹേതുവാകരുത്. അതുപോലെ ഒരു സ്ഥലത്ത് തന്റെ ഗ്രന്ഥമായ നസീമ ദാവത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്സലാം ഈ വീക്ഷണത്തെ വിവരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ എതിരാളികൾ അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിന്റെ ഈ മനോഹര അധ്യാപനം അറിവുണ്ടായിരിക്കേണ്ടതാണ്. അവിടുന്ന് വളരെ തുറന്ന നിലയിൽ പ്രതിപാദിച്ചിരിക്കുന്നു, ഇത്ര മനോഹരമായ അധ്യാപനം മറ്റൊരു മതത്തിലുമില്ല. അവിടുന്ന് പറയുന്നു, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിൽ പല്ല് തകർക്കുകയോ അല്ലെങ്കിൽ കണ്ണുപൊട്ടിക്കുകയോ ചെയ്താൽ അതിന്റെ ശിക്ഷ അവൻ ചെയ്തതിന് തുല്യമായത് ചെയ്യുക എന്നതാണ്. എന്നാൽ ആ അവസരത്തിൽ നിങ്ങൾ ആ കുറ്റത്തിന് മാപ്പ് നൽകുന്നതായാൽ, അതിലൂടെ നല്ല പ്രതിഫലം ഉണ്ടാകുന്നതായാൽ, അതിലൂടെ ഇസ്ലാഹ് സംഭവിച്ചാൽ, ഉദാഹരണമായി പിന്നീട് അക്രമി ഈ ശീലത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിന്നാൽ, സംസ്കരണം നടക്കുന്നതിലും അക്രമി തിന്മയിൽ നിന്ന് വിട്ടുമാറുന്നതായാലും ആ സാഹചര്യത്തിൽ മാപ്പ് നൽകുക എന്നതാണ് ഉത്തമം. ഈ ക്ഷമയ്ക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ ആയത്തിൽ രണ്ട് വശത്തിനായും ഇളവ് നൽകിയിട്ടുണ്ട്. നോക്കുക, മാപ്പിനും പ്രതിക്രിയയും സംസ്കരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സംസ്കരണ നിലയം എന്നാൽ സന്ദർഭോചിതമായി പ്രവർത്തിക്കുക എന്നതാണ്. അതിനാൽ ഇതാണ് യുക്തിഭദ്രമായ കാഴ്ചപ്പാട്. അതിലൂടെയാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളവിനുള്ള സാഹചര്യവും സമയവും കണക്കിലെടുത്ത് താപം, ശീതളം എന്നിവ ഉപയോഗിക്കുന്നതാണ് സാമർത്ഥ്യം. നമുക്ക് ഒരു തരത്തിലുള്ള ആഹാരക്രമം മാത്രം അവലംബിക്കേണ്ടത് സാധ്യമല്ല എന്നത് നിങ്ങൾ കാണുന്നില്ലേ? മറിച്ച് സന്ദർഭോചിതമായി തണുപ്പും ചൂടുമായ ആഹാരം മാറിക്കൊണ്ടിരിക്കും. വേനൽക്കാലത്ത് ചിലതിന് നാം മുൻഗണന നൽകും, തണുപ്പിന് മറ്റു ചിലതിന്. ആഹാരക്രമത്തിലുള്ള നമ്മുടെ തുല്യതയെ സംബന്ധിച്ച് ചിലർ പറയുന്നു ഇത് പ്രകൃതിയുടെ നിയമമാണ്. അതിനെ ഇവിടെയും അതിനെ ഉപയോഗിക്കേണ്ടതാണ്. പറയുന്നു, ശീതകാലത്തും വേനൽക്കാലത്തും അവസ്ഥക്കനുസരിച്ച് വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ധാർമ്മിക അവസ്ഥ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം ആഗ്രഹിക്കുന്നു. ഏതുപോലെ നമ്മുടെ പ്രകൃതി നിയമത്തിനനുസരിച്ച് നമ്മുടെ ആഹാര ക്രമത്തിന് മാറ്റം സംഭവിക്കുന്നുവോ, നമ്മുടെ അന്നവും അല്ലാഹു കാലാവസ്ഥക്കനുസരിച്ച് ഉണ്ടാക്കുന്നു. അതുപോലെ തണുപ്പിൻ്റെയും ചൂടിൻ്റെയും കാലാവസ്ഥയിൽ അനുസരിച്ച് വസ്ത്രങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. ഇവയെല്ലാം പ്രകൃതി നിയമത്തിന് അനുസരിച്ചുള്ളതാണ്. പറയുന്നു, അതുപോലെ നമ്മുടെ ധാർമ്മിക അവസ്ഥയും സന്ദർഭത്തിനനുസരിച്ച് മാറ്റം ആഗ്രഹിക്കുന്നു. അതിനിടയ്ക്ക് സാധാ വസ്ത്രത്തെ സംബന്ധിച്ച് ഒരു കാര്യം പറയാൻ, വേനൽക്കാലത്ത് ഇവിടെ പൂർണ്ണമായും നഗ്നമായുള്ള വസ്ത്രരീതിയാണ് ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ്. ശീതകാലത്ത് പൂർണ്ണമായും മൂടിപ്പുതച്ച് കോട്ട് ധരിച്ച് നല്ല മാന്യമായ വസ്ത്രത്തിലായിരിക്കും ഇവർ. എന്നാൽ ഈ വസ്ത്രം മുസ്ലിം സ്ത്രീകൾ, ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ശീതകാലത്ത് ധരിക്കുന്നതായാൽ തലമറക്കുന്ന വിധത്തിൽ മാത്രം വേനൽക്കാലത്ത് തലയിൽ ധരിക്കുമ്പോൾ അവർക്കെതിരിൽ പദ്ധതി ആവിഷ്കരിക്കുന്നു. സ്ത്രീകളുടെ അവകാശ ധ്വംസനം നടക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഇതിൽ സർക്കാരും ഇതിൽ ഭാഗവാക്കാകുന്നു. ഒരു തരത്തിൽ മറ്റുള്ളവരിൽ നടത്തുന്ന കൈകടത്തലാണ്. അതിന്റെ ലക്ഷ്യം പരിഷ്കരണമല്ല, മറിച്ച് അനീതിയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ ഒരു അഭിപ്രായമാണ് പൊതുസമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചു വരുന്നതായാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ് എന്നതിനെ സംബന്ധിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക നിയമം മറ്റൊരു ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്, മറ്റൊരു സ്ട്രീമിലേക്കാണ് പോകുന്നത്. അതിൽ കലാപമുണ്ടാകുന്നു, അസ്വസ്ഥത ജനിക്കുന്നു. ഇസ്ലാം പറയുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിയമം എടുക്കുകയോ നിയമം ഉണ്ടാക്കുകയോ ചെയ്യരുത്. സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ഉന്നമതത്തിന് നിദാനമാകുന്ന ഉത്തമ തീരുമാനങ്ങൾ എടുക്കുക. അത്തരത്തിലുള്ള തീരുമാനത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, ഇതുപോലെ തന്നെ നമ്മുടെ ധാർമ്മിക അവസ്ഥയും സാഹചര്യത്തിനനുസരിച്ച് മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു സമയത്ത് ഭയാവഹം കാണിക്കേണ്ടി വരുന്നതായാൽ അവിടെ വിനയവും എളിമയും കാരണം പ്രവൃത്തി പരാജയപ്പെടുന്നതാണ്. മറ്റൊരു സമയത്ത് എളിമയും വിശാലതയും പ്രദർശിപ്പിക്കേണ്ടി വരുമ്പോൾ അവിടെ കാഠിന്യം കാണിക്കുന്നത് ധിക്കാരമായി മാറുന്നതാണ്. ചുരുക്കത്തിൽ എല്ലാ ഓരോ സ്ഥലത്തും എല്ലാ ഓരോ സമയവും ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. അതിനാൽ സംസ്കരണ വേളയിൽ ഇളവ് ആഗ്രഹിക്കാത്തവൻ മനുഷ്യനല്ല മൃഗമാണ്. അവർ മാന്യനല്ല കിരാതനാണ്. ഞാൻ വിവരിച്ചതുപോലെ സന്ദർഭോചിതമായി കാലം ആവശ്യപ്പെടുന്നത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രകൃതി നിയമത്തിന് ഉദാഹരണം അദ്ദേഹം നൽകി. ആഹാരക്രമത്തിനും ഒരു തുലനം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഓരോരുത്തരിലുമുള്ള ആഹാരം, ഒരേ തരത്തിലുള്ള ആഹാരം മനുഷ്യൻ ഉപയോഗിക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ പോഷക ആഹാര വകുപ്പിലെ പ്രഗത്ഭർ തങ്ങളുടെ രോഗികൾക്ക് ചാർട്ടുണ്ടാക്കി നൽകിക്കൊണ്ട് അതനുസരിച്ച് ആഹാരം കഴിക്കാൻ പറയുന്നു. ആഹാരത്തിലൂടെയാണ് ചികിത്സ നടക്കുന്നത്. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തനുസരിച്ച് നമ്മുടെ വസ്ത്രങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഈ പ്രകൃതി നിയമം ധാർമ്മിക അവസ്ഥയിലും ബാധകമാണ്. പറയുന്നു, ചില സ്ഥലത്ത് വിട്ടുവീഴ്ച കൊണ്ട് അയവുകൊണ്ട് കാര്യം അവതാളത്തിലാകുന്നുവെങ്കിൽ മറ്റു ചില സ്ഥലത്ത് കാഠിന്യവും തീവ്രതയും കാരണത്താലാണ് കാര്യം അവതാളത്തിലാകുന്നത്. മനുഷ്യന് ഈ പ്രകൃതി നിയമത്തെ എല്ലാ ഓരോ സ്ഥലത്തും പ്രയോഗവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവന്റെ പ്രകൃതത്തിനനുസരിച്ചായിരിക്കണം മാറ്റമുണ്ടാക്കേണ്ടത്. ഇസ്ലാഹിന് വേണ്ടി ഏതൊരു നടപടിയാണ് സ്വീകരിക്കുന്നത് അത് മനുഷ്യന്റെ പ്രകൃതത്തിനനുസരിച്ചായിരിക്കണം. ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. മറ്റു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, വിശുദ്ധ ഖുർആൻ പ്രയോജനരഹിതമായി മാപ്പും വിട്ടുവീഴ്ചയും ചെയ്യുന്നത് അനുവദനീയമാക്കിയിട്ടില്ല. കാരണം അതുമൂലം ധാർമ്മികതയ്ക്ക് വൈകല്യം സംഭവിക്കുന്നതാണ്. ഏകീകൃത സംവിധാനം താറുമാറാകുന്നതാണ്. എന്നാൽ സംസ്കരണം സാധ്യമെങ്കിൽ അത്തരത്തിലുള്ള മാപ്പിന് അനുവാ നൽകിയിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാപ്പും വിട്ടുവീഴ്ചയും കാരണം കൂടാതെയാണ് ചെയ്യുന്നതെങ്കിൽ വ്യവസ്ഥിതി താറുമാറാകുന്നതാണ്. മനുഷ്യന്റെ അകത്ത് പരിധി ലംഘിക്കുവാനുള്ള വികാരം ഉടലെടുക്കുന്നു. തന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. വ്യവസ്ഥിതി നിലനിൽക്കുകയില്ല. അതിനാൽ ആർക്കാണ് പരിഷ്കരണത്തിനായി ശിക്ഷ ലഭിക്കേണ്ടത്? അവർ നീരസം പ്രകടിപ്പിക്കുന്നു. പകരമായി നമ്മിൽ പരിഷ്കരണം എങ്ങനെ സാധ്യമാക്കും എന്ന കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അതിനായി ഇസ്തിഗ്ഫാർ ചൊല്ലുക, തന്നെ ഇസ്ലാഹ് ചെയ്യുക. ജമാഅത്തിൽ ഒരു ശിക്ഷയും പ്രതികാര മനോഭാവത്തോടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നൽകാറില്ല. ഇസ്ലാഹിന് വേണ്ടിയാണ് നൽകുന്നത്. ഇതിനായി പരിശ്രമിക്കുക, പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് ഭാരവാഹികളുടെ വേണ്ടി മാത്രമല്ല, ഇത് ഭാരവാഹികളുടെ മാത്രം കുറ്റമല്ല, മറിച്ച് ജമാഅത്തംഗങ്ങളുടെ പിഴവാണ്. ഓരോ വ്യക്തിയും തന്റെ ദൈനംദിന കാര്യങ്ങളിൽ പരസ്പരമുള്ള ബന്ധത്തിലും സ്വയം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ താൻ മറ്റുള്ളവരെ സംബന്ധിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സ്വയം തന്നെ സംബന്ധിച്ച് എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുക. ഇതിലൂടെ സമൂഹത്തിൽ ഒരു മനോഹാരിത ഉദയം ചെയ്യുന്നതാണ്. അതിനാൽ ഇതാണ് യഥാർത്ഥ വസ്തുത. എപ്പോഴും ഇതിനെക്കുറിച്ച് വിചാരമുണ്ടായിരിക്കണം. അതായത്, എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യപ്പെടേണ്ടത്. ഇത് സംഭവിക്കുമ്പോഴാണ് ഇസ്ലാഹ് സാധ്യമാകുന്നത്. ഒരവസരത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്ലാം പറയുന്നു, തിന്മയ്ക്കുള്ള ശിക്ഷ അതിന് തുല്യമായ തിന്മയാണ്. എന്നാൽ മാപ്പ് നൽകുന്നതായാൽ, ആ മാപ്പ് അസ്ഥാനത്തല്ലെങ്കിൽ പരീക്ഷണമാണ് ഉന്നം വെക്കുന്നതെങ്കിൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. ഉദാഹരണമായി, മോഷ്ടാവിനെ വിട്ടയക്കുകയാണെങ്കിൽ അവൻ ധൈര്യപ്പെട്ട് കൊള്ളയടിക്കുന്നതാണ്, അവന് ശിക്ഷ തന്നെ നൽകേണ്ടതാണ്. എന്നാൽ രണ്ട് ജോലിക്കാർ അതിൽ ഒരുത്തനിൽ തുറച്ചു നോക്കുമ്പോൾ തന്നെ ലജ്ജ ഉടലെടുക്കുന്നുവെങ്കിൽ, അതായത് അവന്റെ തെറ്റായ കാര്യത്തെ നാം തറച്ചു നോക്കുകയാണെങ്കിൽ അവന് ലജ്ജ ഉണ്ടാവുകയും ഇസ്ലാഹ് ചെയ്യപ്പെടുകയുമാണെങ്കിൽ, അവന് ലജ്ജ ഉണ്ടാക്കി ഇസ്ലാഹിന് ഹേതുവാകുന്നുവെങ്കിൽ അവന് കഠിന ശിക്ഷ നൽകുന്നത് ശരിയല്ല. ചിലർ ആംഗ്യത്തിലും കാര്യങ്ങളിൽ മനസ്സിലാക്കുന്നു, അതിനാൽ അവരോട് ഒന്നും തന്നെ പറയേണ്ടി വരുന്നില്ല. അവർ നോക്കുമ്പോൾ തന്നെ ഇസ്ലാം ഉണ്ടാകുന്നു. എന്നാൽ രണ്ടാമൻ മനഃപൂർവ്വം തെറ്റ് ചെയ്യുമ്പോൾ അവന് മാപ്പ് നൽകുകയാണെങ്കിൽ വീണ്ടും അവൻ വഷളാകുന്നതാണ്, അവന് ശിക്ഷ തന്നെ നൽകേണ്ടതാണ്. അപ്പോഴാണ് നന്നാവുക. അനുയോജ്യമായ കൽപ്പന വിശുദ്ധ ഖുർആന്റേതാണോ അതോ ഇഞ്ചിലാണ് സമർപ്പിക്കുന്നത്? അനുയോജ്യമായ കൽപ്പന വിശുദ്ധ ഖുർആനാണോ നൽകുന്നത് അതോ ഇഞ്ചിലാണ് സമർപ്പിക്കുന്നത് എന്ന് പറയുക. പ്രകൃതി നിയമം എന്താണ് ആവശ്യപ്പെടുന്നത്? സാഹചര്യം അനുസരിച്ചുള്ള വിഭജനമാണ് അതാവശ്യപ്പെടുന്നത്. ഈ അധ്യാപനം മാപ്പിലൂടെ ഇസ്ലാഹാണ് ലക്ഷ്യമെങ്കിൽ അതിന് തുല്യമായി ഒന്നുമില്ല. ഇത് തന്നെയാണ് അവസാനം വരെ നാഗരികനായ മനുഷ്യൻ അവലംബിക്കുന്നത്. ഈ അധ്യാപനമാണ് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യനിൽ ഐക്യപ്പെടാനുള്ള ശക്തി, നീതിജ്ഞത, ഗ്രാഹ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നത്. ഒരു വിധത്തിൽ ഇപ്രകാരം പറയുന്നു, എല്ലാ തരത്തിലുള്ള സാക്ഷ്യത്തെയും നിരീക്ഷിക്കുക, ഗ്രാഹ്യ മനോഭാവത്തോടെ ചിന്തിക്കുക. ഇസ്ലാം പരിധികൾ നിർണയിച്ചിരിക്കുന്നു, ചിന്തയെ തടയുന്നു എന്ന് ആരോപിക്കുന്നു. പറയുന്നു, ഈ വസ്തുക്കളിൽ ഈ കൽപ്പനയെ നോക്കുക, എപ്രകാരമുള്ള കൽപ്പനയാണ്? ഇതിലൂടെ ജ്ഞാനവും ഗ്രാഹ്യവും വർദ്ധിക്കുന്നതാണ്, ഐക്യപ്പെടാനുള്ള ശക്തി ഉണ്ടായിരിക്കും. പറയുന്നു, മാപ്പിലൂടെ പ്രയോജനമുണ്ടെങ്കിൽ മാപ്പ് നൽകുക, എന്നാൽ നീചനും ക്രൂരനുമാണെങ്കിൽ പിന്നെ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലുഹ എന്നതനുസരിച്ച് പ്രവർത്തിക്കുക. ഇസ്ലാമിന്റെ മറ്റു പരിശുദ്ധ കൽപ്പനകളെയും ഇതുപോലെ തന്നെയാണ്. ഇത് ഓരോ കാലഘട്ടത്തിലും പ്രകാശിക്കുന്ന പകലിനെ പോലെ വെളിപ്പെടുന്നു. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇസ്ലാഹ് സ്ഥാപിക്കേണ്ടതാണ്, തിന്മയെ ദൂരീകരിക്കേണ്ടതാണ്, സമൂഹത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതാണ്. അതിനുപരിയായി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കേണ്ടതാണ്. കാരണം അവൻ അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ മനസ്സരിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. ബിലാൽ മഹമ്മൂദ് അഹമ്മദ് സാഹിബ് മുംതാസ് അഹമ്മദ് സാഹിബിന്റെ മകനാണ്. ദർബീർ ഷുക്കീർ റബുവ വാസിയാണ്. ബിലാൽ മഹമ്മൂദ് സാഹിബിനെ 2016 ജനുവരി 11 രാത്രി റബുവയിൽ വെച്ച് ഷഹീദാക്കിയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രാത്രി സമയം വീട്ടിലേക്ക് പോകുന്ന വേളയിൽ അജ്ഞാതരായ മോട്ടോർ സൈക്കിൾ വന്ന ആളുകൾ ഫയറിംഗ് ചെയ്ത് ഷഹീദാക്കി. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം രാത്രി 9 ബിലാൽ മാർക്കറ്റ് എന്നതിലെ തന്റെ കട പൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു. കുറച്ച് അകലെ വെച്ച് മോട്ടോർ സൈക്കിൾ വന്ന അജ്ഞാതർ അദ്ദേഹത്തിൽ നിറയൊഴിച്ച് കടന്നു കളഞ്ഞു. വെടിവെപ്പിൽ ബിലാൽ സാഹിബിന് 5 വെടി ഉണ്ടകൾ തറച്ചു. അതിൽ 2 തലയിലായിരുന്നു. അദ്ദേഹത്തെ ഫസലെ ഉമർ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം LTD ഹോസ്പിറ്റൽ ഫൈസലാബാദിലേക്ക് അയച്ചു. അവിടെ ഡോക്ടർ അദ്ദേഹത്തിനായി കാത്തു നിന്നിരുന്നു. ബുള്ളറ്റ് ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന് വഫാത് സംഭവിച്ചു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. 1989 ഗോഡ് ബിലാൽ നഗർ നോസ്കോട്ട് ജില്ല മിർപൂർ ഖാസിലാണ് ജനിച്ചത്. അനുഗ്രഹീത വഖഫേനോ പദ്ധതിയിൽ അംഗമായിരുന്നു. മെട്രിക് വരെ വിദ്യാഭ്യാസം കരസ്ഥമാക്കി. 2003 പിതാവ് വഫാത്തായി. പിന്നീട് കുടുംബം റബുയിലേക്ക് വന്നു. 2008 വഖഫ് പുതുക്കി. വസിയത്ത് ഓഫീസിൽ സദർ അഞ്ജുമൻ ഓഫീസിൻ്റെ ഉദ്യോഗസ്ഥനായി മരണം വരെ അവിടെ പ്രവർത്തിച്ചു. വൈകുന്നേരം കുറച്ച് സമയം ചെറിയൊരു കടയുണ്ട്, അവിടെ പോകുമായിരുന്നു. തൻ്റെ ഹൽക്കയിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇക്കാലയളവിൽ മൊഹല്ലയിലെ വസീദ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. പരേതന്റെ വിവാഹം 2015 ഏപ്രിലാണ് നടന്നത്. ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹു അവരനുഗ്രഹിക്കുമാറാകട്ടെ, ഭാവിയിലും അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. വളരെയധികം സാത്വികനും സഹാനുഭൂതിയും എളിമയും വിശാല മനസ്സിന് ഉടമയുമായിരുന്നു. തന്റെ ജോലിയിൽ ആത്മാർത്ഥത, കഠിനാധ്വാനം, അനുസരണം എന്നിവ പുലർത്തിയിരുന്നു. ഖിലാഫത്തുമായി ആഴത്തിലുള്ള ബന്ധമായിരുന്നു. എല്ലാവരോടും ആദരവോടും സ്നേഹത്തോടും കൂടി പെരുമാറുമായിരുന്നു. അടുത്ത ബന്ധുക്കളോടും സ്നേഹബന്ധം പുലർത്തിയിരുന്നു. മാതാവിനോടും സഹോദരിയോടും നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. സപ്ത കുടുംബത്തിൽ ഭാര്യ മുബഷിറ ബിലാൽ സാഹിബ, മാതാവ് മുബാറക് മുംതാസ് സാഹിബ്, രണ്ട് സഹോദരന്മാരുണ്ട്, ഒരു സഹോദരിയും ഉണ്ട്. മുമ്പുള്ള സെക്രട്ടറി കാൽപ്രദാസും ഇപ്പോഴുള്ള സെക്രട്ടറിയും രണ്ടുപേരും ഈ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. വളരെ ഉത്സാഹവതനും വളരെ അധ്വാനിക്കുന്ന വ്യക്തിയും ആയിരുന്നു. ഒരിക്കലും തന്നെ മടിയും അലസതയോ ഉണ്ടായിട്ടുള്ള സംഭവം ഇല്ല. എപ്പോഴും പ്രസന്നവതനായിരുന്നു. ഓഫീസിൽ സമയത്ത് വരും, ജോലി ഓടി നടന്ന് ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളെ എപ്പോഴും ലഭിക്കുകയില്ല. എപ്പോഴും പ്രസന്നവതനായിരിക്കുക എന്നുള്ളത്. ജോലി കൃത്യമായി നിർവഹിച്ചിരുന്നു. അനുസരണത്തിന് ഉന്നത നിലവാരം കാണിച്ചിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ മുൻപന്തിയിലായിരുന്നു. നസീർ സാഹിബ് കാർപ്രദാസ് സെക്രട്ടറി എഴുതുന്നു, ഖിലാഫത്തിനോട് അദ്ദേഹത്തിനുള്ള ബന്ധം ഞാൻ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുമായിരുന്നു. അള്ളാഹു പറയതിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر